വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ. എനിക്ക് സഭയുള്ള സമയത്ത് അടൂരായിരിക്കുമ്പോൾ ഞാൻ എപ്പോഴും എൻ്റെ വിശ്വാസികളോട് പറയുന്നൊരു കാര്യമുണ്ട്, ഏത് രോഗിയെ കണ്ടാലും പ്രാർത്ഥിക്കാതെ പോകരുത്, നിങ്ങൾ പ്രാർത്ഥിക്കണം. സൗഖ്യമായോ ഇല്ലയോ എന്ന് നിങ്ങൾ അന്വേഷിക്കേണ്ട, സൗഖ്യമായില്ലെങ്കിൽ നിരാശപ്പെടേണ്ട, സൗഖ്യമാക്കുന്നത് നിങ്ങളല്ല. പക്ഷെ നിങ്ങളോട് കർത്താവ് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ രോഗിയുടെ മേൽ കൈവച്ച് പ്രാർത്ഥിക്കണമെന്ന്. അതുകൊണ്ട് ധൈര്യത്തോടുകൂടി ഏത് രോഗിയെ കണ്ടാലും രോഗത്തിൻ്റെ പേര് എന്തുമായിക്കൊള്ളട്ടെ, അത് നമുക്ക് വിഷയമല്ല. നമ്മൾ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിച്ചതിന് ശേഷം മാത്രമേ പോകാവുള്ളൂ. സൗഖ്യമാകുവാനായിട്ട് പ്രാർത്ഥിക്കണം. ഞാൻ പ്രാർത്ഥിക്കാത്ത ഒരു വിഷയമേ ഉള്ളൂ എൻ്റെ ജീവിതത്തിൽ, ഇന്ന് വരെ ഞാൻ പ്രാർത്ഥിച്ചിട്ടില്ലാത്ത ഒരു വിഷയമേ ഉള്ളൂ. സാധാരണ പെന്തക്കോസ്ത് വിശ്വാസികളെല്ലാം പ്രാർത്ഥിക്കാറുണ്ട്. ചില പാസ്റ്റേഴ്സൊക്കെ പറയുന്നവർക്ക് അതിന് പ്രത്യേക കൃപയുണ്ടെന്ന് പോലും ഞാൻ കേട്ടിട്ടുണ്ട്. ഒറ്റ വിഷയത്തിന് ഞാൻ പ്രാർത്ഥിക്കാതിരുന്നിട്ടുള്ളൂ. മരണാസനരായി കിടക്കുന്നവരുടെ അടുക്കൽ ചെന്നിട്ട് കർത്താവേ നിൻ്റെ ഹിതം നടക്കണമേ എന്ന് ഞാൻ ഇന്നുവരെ ഞാൻ പ്രാർത്ഥിച്ചിട്ടില്ല. ഒരുപക്ഷെ ഈ ആൾ മരിച്ചു പോകേ ഉള്ളൂ എന്ന് എനിക്ക് തോന്നിയാലും എന്നോട് കർത്താവ് അവൻ മരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടില്ലാത്തത് കൊണ്ട് ഞാൻ കരഞ്ഞിട്ട് പ്രാർത്ഥിക്കും, കർത്താവേ ഇവനെ സൗഖ്യമാക്കണം. പ്രൈസ് ദ ലോർഡ്. അത് മാത്രമേ കർത്താവ് പറഞ്ഞിട്ടുള്ളൂ. ഞാൻ ഒരിക്കലൊരു ദേവദാസിനെ കൊണ്ടു, അദ്ദേഹം പറഞ്ഞത് ഈ മരണാസനരായി കിടക്കുന്നവർ കുറേ നാളായിട്ട് ഇങ്ങനെ കിടക്കുന്നു, പക്ഷെ മരിക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഈ ദേവദാസിനോട് പറഞ്ഞാൽ മതി, അദ്ദേഹം ചെന്ന് പ്രാർത്ഥിച്ച അന്നേരം തന്നെ മരിക്കുമെന്ന് പ്രത്യേക കൃപയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. എവിടെ നിന്നാണ് എനിക്ക് കിട്ടിയത് എനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ. അങ്ങനെ വേദവസത്തിൽ അങ്ങനെ ഒരു കൃപയില്ല. പക്ഷെ ഞങ്ങളുടെ അമ്മച്ചി പറഞ്ഞ ഒരു കാര്യം, എൻ്റെ അമ്മ പറഞ്ഞ ഒരു കാര്യം കേട്ടിട്ടുണ്ട്. നാട്ടും പുറത്തുള്ള കാര്യമായി പറയുന്നത് കേട്ടോ. അമ്മ പറയുന്നത് ഇങ്ങനെയാണ്, ചില ആൾക്കാർക്ക് മരിക്കാനായിട്ട് അവർ മരിക്കത്തില്ല. എന്തെല്ലാം അസുഖം വന്നാലും കിടപ്പായാലും ഒക്കെ മരിക്കത്തില്ല. കാരണം അവരുടെ സ്വത്തുവകകളൊക്കെ ഈ ഭൂമിയിൽ കിടക്കുകയാണ്, അത് വിട്ടിട്ട് പോകാൻ അവർക്ക് ഭയങ്കര മടിയാണ്, അതുകൊണ്ടൊരു മരിക്കത്തില്ല. അങ്ങനെയുള്ളവർക്കൊരു കാര്യം ചെയ്യണം, അലമാര കൂട്ടി താക്കോൽ അവരുടെ കയ്യിലോട്ടാ കൊടുക്കണം, അത് കൈ കിട്ടുമ്പോൾ ഉടൻ തന്നെ മരിക്കുമെന്ന് പറയാറുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇതങ്ങനെ സംഭവിക്കുന്നത് ഞാൻ കണ്ടിട്ടുമുണ്ട് കേട്ടോ, കണ്ടിട്ടും കേട്ടുമുണ്ട്. പക്ഷെ വചനം ഇതിലൊന്നും നമ്മളെ അനുവദിക്കുന്നില്ല. വചനം നമ്മളെ അനുവദിക്കുന്ന ഒരേ ഒരു കാര്യമേ ഉള്ളൂ, നിങ്ങൾ രോഗിയുടെ മേൽ കൈവച്ചാൽ അവർക്ക് സൗഖ്യം വരും. രോഗികളെ കണ്ടാൽ പ്രാർത്ഥിക്കുവാൻ മാത്രമേ ദൈവജനം നമ്മളോട് പറയുന്നുള്ളൂ. നമ്മൾ പ്രാർത്ഥിക്കുക, തിരിഞ്ഞു നിന്ന് സൗഖ്യമായവരുടെ കണക്ക് എടുക്കാൻ നിൽക്കരുത്. നമ്മളെയൊക്കെ പിന്മാറ്റത്തിൽ കൊണ്ടുപോകുന്നത് രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ നമ്മളെ അത് പുറകോട്ട് നമ്മളെ വലിക്കുന്നതിൻ്റെ കാരണം ഇതാണ്. നമ്മൾ തിരിഞ്ഞു നിന്ന് ഇതിൻ്റെ എല്ലാം കണക്കെടുക്കും, എത്ര പേര് സൗഖ്യമായി എന്നുള്ളതിൻ്റെ കണക്കെടുക്കും. അങ്ങനെ ഒരിക്കലും നിങ്ങൾ കണക്കെടുക്കാൻ നിൽക്കരുത്. അത് നിങ്ങളുടെ കാര്യമേ അല്ല. നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത് പ്രാർത്ഥിക്കുക, രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. അപ്പോൾ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്ന് പറയുമ്പോൾ അതിനകത്ത് നമ്മുടെ മനസ്സിൽ വന്ന ഒത്തിരി ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യങ്ങളാണ് ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. അങ്ങനെ നിങ്ങളെ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരെ ഐക്യുപ്പ് ചെയ്യുവാൻ ഞാൻ ആഗ്രഹിക്കുന്നതുകൊണ്ടാണ്. അത് രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കാര്യത്തിൽ മാത്രമല്ല, ഭൂതങ്ങളെ ശാസിക്കുന്ന കാര്യത്തിലും നിങ്ങൾ എക്വിപ്റ്റായിരിക്കണം. നിങ്ങൾ എപ്പോഴും എക്വിപ്റ്റായിരിക്കണം. സമയത്തും അസമയത്തും നമ്മൾ ഒരുങ്ങി നിൽക്കണമെന്ന് പറഞ്ഞ് പ്രസംഗിക്കാൻ വേണ്ടി എപ്പോഴും റെഡിയായിട്ട് ഒരു വാക്യം മനസ്സിൽ വെച്ചുകൊണ്ട് നടക്കണം എന്നുള്ളതല്ല. എപ്പോഴും കർത്താവിനെ ശുശ്രൂഷ ചെയ്യുവാൻ നമ്മൾ എക്വിപ്റ്റായിട്ട് നിൽക്കണം. നമ്മൾ എക്വിപ്റ്റാക്കുന്നത് എപ്പോഴും ദൈവത്തിൻ്റെ വചനമാണ്. അതാണ് നമ്മുടെ പാറയെന്ന് പറയുന്നത്. അവിടെയാണ് നമ്മൾ ഉറച്ചു നിൽക്കുന്നത്. അപ്പോൾ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ എക്വിപ്റ്റാവണം, ഭൂതങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ എക്വിപ്റ്റാവണം. പാസ്റ്റ് പറഞ്ഞതുപോലെ ഭയം, അതിനെ ആരെങ്കിലും അകാരണമായി ഭയപ്പെടുന്നു എന്ന് കണ്ടാൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നിങ്ങൾ എക്വിപ്റ്റായിരിക്കണം. ഈ ഭയം എന്ന് പറയുമ്പോൾ ഭയത്തെക്കുറിച്ച് കർത്താദാസ് വളരെ വിശദമായി പറഞ്ഞു. ഭയം എന്ന് പറയുന്നത് 2 ടൈപ്പുണ്ട്. ഭയം എന്ന് പറയുന്നത് സ്പിരിച്വൽ വാർഫെയർ പഠിക്കുമ്പോൾ സമയത്ത് നമ്മൾ അങ്ങനെ പഠിപ്പിക്കാറുണ്ട്. 2 ഭയമുണ്ട്. ഒന്ന് നല്ല ഭയമുണ്ട്. നല്ല ഭയം ഉള്ളത് കൊണ്ടാണ് നിങ്ങൾ മലയുടെയൊക്കെ മേളിൽ കയറി നിന്നേച്ച് താഴോട്ട് ചാടാത്തത്. അത് ഒരു ഭയമുള്ളതുകൊണ്ട്, അത് നല്ല ഭയമാണ്. നിങ്ങൾ വാഹനം ഓടിക്കുമ്പോഴും സൂക്ഷിച്ച് നിങ്ങൾ വണ്ടി ഓടിക്കുന്നത് ഒരു ഭയമുള്ളത് കൊണ്ടാണ് നിങ്ങൾ സൂക്ഷിച്ച് വണ്ടി ഓടിക്കുന്നത്. ആ ഭയം നമുക്ക് ആവശ്യമാണ്, അത് നല്ലതാണ്. എന്നാൽ അകാരണമായ ഭയമുണ്ട്. അകാരണമായ ഭയം എപ്പോഴും ഒരു ദുരാത്മാവാണ്. അതുണ്ടെന്നാരെങ്കിലും പറഞ്ഞാൽ അവൻ്റെ മേൽ കൈവച്ച് പ്രാർത്ഥിക്കുവാൻ നിങ്ങൾ എക്വിപ്റ്റായിരിക്കണം. എപ്പോഴും നിങ്ങളിന് തയ്യാറായിരിക്കണം. നിങ്ങൾ ഏൽക്കിട്ട. അതിന് പ്രത്യേകിച്ച് കൃപാവര പ്രാപ്തി ഒന്നും നമുക്ക് ആവശ്യമില്ല, വചനത്തിൻ്റെ അടിസ്ഥാനം മാത്രം നമുക്ക് മതിയാവും. അപ്പോൾ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതൊക്കെ നമുക്ക് ചിന്തിക്കാം, നമ്മളത് മാത്രമേ നമ്മൾ ചിന്തിക്കുന്നുള്ളൂ. രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്ന കുറേയേറെ ചോദ്യങ്ങളുണ്ട്. എല്ലാ ചോദ്യങ്ങൾക്കും മറുപടി പറയാൻ നമുക്കിന്ന് കഴിയത്തില്ല, കാരണം സഭായോഗം എന്ന് പറയുന്നതിനൊരു ലിമിറ്റുണ്ട്. സഭായോഗത്തിൽ പല കാര്യങ്ങളുണ്ട്, അതുകൊണ്ട് സഭായോഗത്തിൽ പല കാര്യങ്ങളുണ്ട്, ഇതെല്ലാം ക്രമമായിട്ട് നടക്കണം, അതിൻ്റെതായ ലിമിറ്റിനുള്ളിലേ നമുക്ക് എല്ലാം ചെയ്യാനായിട്ട് കഴിയത്തുള്ളൂ. അപ്പോൾ ദൈവിക ആരോഗ്യവും ദൈവിക രോഗസൗഖ്യവും ഒന്നാണോ രണ്ടാണോ? രണ്ടാണ്. നിങ്ങൾ മറുപടി പറയേണ്ട സമയമില്ല നമുക്ക്. ഒന്നല്ല രണ്ടാണ്. ദൈവിക ആരോഗ്യം ഒന്നാണ്, രോഗസൗഖ്യം മറ്റൊന്നാണ്. ദൈവിക ആരോഗ്യം വേറെ, രോഗസൗഖ്യം വേറെ. രണ്ട് നമുക്ക് കർത്താവിലുണ്ട്, രണ്ടും കർത്താവിലുണ്ട്. ചെറിയൊരു വ്യത്യാസം ഇതിനകത്തുണ്ട് നമുക്ക്. അപ്പോൾ നമുക്ക് ഈ ആദ്യമായിട്ട് നമുക്ക് ചിന്തിക്കുന്നത് നമ്മുടെ ദൈവിക ആരോഗ്യവും രോഗസൗഖ്യവും ഒന്നാണോ രണ്ടാണോ എന്നുള്ളതാണ്. മറ്റൊരു ചോദ്യം നമ്മുടെ മനസ്സിൽ രോഗസൗഖ്യത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഉണ്ടാകുന്നുണ്ട്. ഒന്ന്, രക്ഷിക്കപ്പെട്ടവരും അല്ലാത്തവരും രോഗസൗഖ്യം പ്രാപിക്കാറുണ്ട്. നമ്മൾ രക്ഷിക്കപ്പെട്ട നമ്മൾ ഉപസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ രോഗസൗഖ്യം പ്രാപിക്കാറുണ്ട്. രക്ഷിക്കപ്പെടാത്തവർ വേളാങ്കണ്ണി പോയും പരുമല പോയും ശബരിമല പോയും അവർക്കും രോഗസൗഖ്യം ഉണ്ടാകാറുണ്ട്. ഇനി ഇവിടെ ഒന്നും പോയില്ലെങ്കിൽ പോലും എന്ത് ചെയ്യാറുണ്ട്, ആശുപത്രി പോയി ചികിത്സിച്ചും അവർക്ക് രോഗസൗഖ്യം ഉണ്ടാകാറുണ്ട്. നമ്മൾ ആശുപത്രി പോകാറുണ്ടല്ലോ. അപ്പോൾ രക്ഷിക്കപ്പെട്ടവർക്കും അല്ലാത്തവർക്കും രോഗസൗഖ്യമില്ലേ? രണ്ടു കൂട്ടർക്കും രോഗസൗഖ്യമുണ്ട്, രക്ഷിക്കപ്പെട്ടവർക്കുമുണ്ട്, രക്ഷിക്കപ്പെടാത്തവർക്കുമുണ്ട്. എന്തുകൊണ്ടാണ് ഈ രണ്ടു കൂട്ടർക്കും രോഗസൗഖ്യം ഉണ്ടാകുന്നത് എന്ന് ചോദിച്ചാൽ, നമ്മൾ സാധാരണ പെന്തക്കോസ്തു വിശ്വാസികൾ പറയുന്ന ഒരു മറുപടിയുണ്ട്. നമുക്ക് എല്ലാത്തിനും ഉത്തരം മുട്ടുമ്പോൾ നമ്മൾ പിടിക്കുന്ന ഒരാളുണ്ട്. ആരെയാണ്? ആരാണ് ഉത്തരം മുട്ടിയാൽ ഉടൻ പിടിക്കുന്ന ഒരാളുണ്ട്. അതുകൊണ്ട് പെന്തക്കോസ്തുകാർക്ക് ഒരു ചിന്തയുണ്ട്, ചോദിച്ച ചോദ്യത്തിന് മറുപടി ഇല്ലെന്നുണ്ടെങ്കിൽ ഉടനെ ഒരാളിനെ പിടിക്കും. അത് പിശാച് കൊടുക്കുന്നതാണ്. വേളാങ്കണ്ണി പോട്ട് ഒരാൾ സൗഖ്യമായല്ലോ, അതെന്താ സൗഖ്യമായത്? അത് പിശാച് കൊടുക്കുന്നതാണ്. ശബരിമല പോകുമ്പോൾ സൗഖ്യമായല്ലോ, പിന്നെ അതെന്താ അങ്ങനെ ആയത്? പിന്നെ രക്ഷിക്കപ്പെട്ട ഞങ്ങൾ സൗഖ്യമായല്ലോ. അതെല്ലാം പിശാച് കൊടുക്കുന്നതാണ്. ദൈവജനത്തിന് ദൈവം കൊടുക്കുന്നതും മറ്റുള്ളവർക്ക് പിശാച് കൊടുക്കുന്നതും വചനം അങ്ങനെയല്ല പറയുന്നത്. ഓക്കെ, നമുക്ക് ഒക്കുന്നെങ്കിൽ അതിലേക്ക് വരാം. ദാറ്റ് ഈസ് സെക്കൻഡ് ക്വസ്റ്റ്യൻ. രണ്ടാമത്തെ ചോദ്യം, രണ്ടാമത്തെ ചോദ്യം, രക്ഷിക്കപ്പെട്ടവർക്കും രക്ഷിക്കപ്പെടാത്തവർക്കും ഒരുപോലെ, ഒരുപോലെ ഞാൻ വാക്ക് ഉപയോഗിക്കുന്നില്ല, രണ്ടു കൂട്ടർക്കും രോഗസൗഖ്യമുണ്ട്. ഒരുപോലെയല്ല, രണ്ടു കൂട്ടർക്കും രോഗസൗഖ്യം ഉണ്ട്. എന്തുകൊണ്ടാണ് ഈ രണ്ടു കൂട്ടർക്കും രോഗസൗഖ്യം ഉണ്ടാകുന്നത്? മൂന്നാമത്, യെശയ്യാ പ്രവാചകന്റെ പുസ്തകമാണ്, 53 അധ്യായം 4-5 വാക്യങ്ങളിലെ, സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു എന്ന് പറയുന്നതിലെ സാക്ഷാൽ രോഗങ്ങൾ എന്ന് പറയുന്നത് എന്താണ്? ചിലർ പറയുന്നുണ്ട് സാക്ഷാൽ രോഗങ്ങൾ നമ്മുടെ ശരീരത്തിലെ രോഗങ്ങളാണെന്ന് പറയുന്നുണ്ട്. വേറെ ചിലർ പറയുന്നുണ്ട് സാക്ഷാൽ രോഗങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ ആത്മീയ രോഗമാണ്, പാപമാണ് എന്ന് പറയുന്നുണ്ട്. ദാറ്റ് ഇസ് എ തേർഡ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതിനർത്ഥം യഥാർത്ഥത്തിൽ എന്താണ്? ദാറ്റ് ഇസ് എ തേർഡ് ക്വസ്റ്റ്യൻ. ഈ ഫോർത്ത് ക്വസ്റ്റ്യൻ, ഈ രോഗസൗഖ്യം ഇന്നും ലഭ്യമാണോ? അത്ഭുതമായ രോഗസൗഖ്യം ഇന്നും ലഭ്യമാണ്? നമ്മളോട് ചോദിച്ചാൽ നമ്മൾ പറയും അതെ ഇന്ന് ലഭ്യമാണ് എന്നൊക്കെ നമ്മൾ പറയും. വേറെ ചിലരോട് ചോദിച്ചാൽ ഇന്ന് ലഭ്യമല്ല എന്ന് പറയും. അഞ്ചാമത്തെ ചോദ്യം, ഒരു രോഗിക്ക് വേണ്ടി അത്ഭുത രോഗസൗഖ്യത്തിനെ പ്രാർത്ഥിക്കുവാൻ നമുക്ക് അധികാരമുണ്ടോ? നമുക്കെന്ന് ഞാൻ പറഞ്ഞത് എനിക്കും ജോബേ പാസ്റ്റർക്കും അധികാരമുണ്ടോ എന്നുള്ളതല്ല, അല്ലെ ചാക്കോ പാസ്റ്റർക്ക് അധികാരമുണ്ടോ എന്നുള്ളതല്ല, നിങ്ങൾ സാധാരണ വിശ്വാസിക്ക് അധികാരമുണ്ടോ ഒരു രോഗിക്ക് വേണ്ടി അത്ഭുത രോഗസൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ നമുക്കൊരു സാധാരണ വിശ്വാസിക്ക് ഇന്ന് അധികാരം ഉണ്ടോ? ദാറ്റ് ഇസ് എ ഫിഫ്ത് ക്വസ്റ്റ്യൻ. ദെൻ ദ സിക്സ്ത് വൺ, ആറാമത്തെ ചോദ്യം, ഈ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്, എന്തുകൊണ്ടാണ് നമ്മൾ പ്രാർത്ഥിച്ചാൽ എല്ലാ രോഗികളും സൗഖ്യമാകാത്തത്? ഇറ്റ്സ് എ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ. ലോകത്തിൽ ഏറ്റവും കൂടുതൽ രോഗികളെ സൗഖ്യമാക്കിയെന്ന് അവകാശപ്പെടുന്ന രോഗവരപ്രാപ്തർ എന്ന് അവകാശപ്പെടുന്ന ആൾക്കാർ പോലും അവർ പ്രാർത്ഥിക്കുന്ന എല്ലാ രോഗികളും ഒരിക്കലും സൗഖ്യമാകാറില്ല. കുറച്ചുപേരെ സൗഖ്യമാകാറുള്ളൂ, ആ സൗഖ്യമാകുന്ന പറയുന്ന സാക്ഷ്യമാണ് നമ്മൾ കേൾക്കുന്നതല്ല. എല്ലാവരും ഒരിക്കലും സൗഖ്യമാകാറില്ല. രോഗശാന്തി വരപ്രാപ്തരെന്ന് അവകാശപ്പെടുന്ന കൂട്ടര് പോലും, അങ്ങനെയുള്ളവർ പോലും പ്രാർത്ഥിച്ചാൽ എല്ലാവരും സൗഖ്യമാകാറില്ല. എന്തുകൊണ്ടാണ്? ദൈവിക അത്ഭുതകരമായ രോഗസൗഖ്യം ഇന്നും ഉണ്ടെങ്കിൽ നമ്മൾ പ്രാർത്ഥിച്ചാൽ എല്ലാവരും സൗഖ്യം ആകാത്തത്. അതിനും ഉത്തരവൊക്കെ നിങ്ങൾ പറയും, ഞാൻ അതിലേക്ക് വരുന്നുണ്ട്, വരുന്നില്ല, ഇന്ന് പല എനിക്ക് മൊത്തം പറയാൻ പറ്റില്ല. അതിന് സാധാരണ ഉത്തരം പറയും, നിങ്ങൾക്ക് വിശ്വാസമില്ലാഞ്ഞിട്ടാണ്. അത് രോഗിക്ക് വിശ്വാസമില്ലാഞ്ഞിട്ടാണ് എന്ന് നമ്മൾ സാധാരണ പറയും. അപ്പം എന്തുകൊണ്ടാണ് നമ്മൾ പ്രാർത്ഥിച്ചിട്ടും എല്ലാവരും സൗഖ്യമാകാത്തത്? ചിലർ സൗഖ്യമാകത്തില്ല, ചിലർ സൗഖ്യമാകും. അതിന് വ്യക്തമായ കാരണങ്ങളുണ്ട്, വ്യക്തമായ കാരണങ്ങൾ പറയുവാനുണ്ട്. പക്ഷേ അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കാതിരിക്കുന്നതും ഇല്ല. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പറയാം. ഞാൻ ഒന്നോ രണ്ടോ ചോദ്യങ്ങൾ മാത്രമേ, അതിനുള്ള മറുപടി മാത്രമേ പറയുന്നുള്ളൂ സമയമനുസരിച്ച്. ബാക്കിയുള്ളതിന് മറുപടി ഞാൻ ഇന്ന് പറയാൻ എനിക്ക് ഒരു കാരണവശാലും പറ്റില്ല. അപ്പോൾ ഒന്നാമത്തെ നമ്മുടെ ചോദ്യം, ദൈവിക ആരോഗ്യവും രോഗസൗഖ്യവും തമ്മിൽ ഇത് രണ്ടും ഒന്നാണോ ഇത് രണ്ടും രണ്ടാണോ എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഇത് രണ്ടും ഒന്നല്ല, ഇത് രണ്ടും രണ്ട് അവസ്ഥയാണെന്ന്. ദൈവിക ആരോഗ്യം ഒന്നാണ്, രോഗസൗഖ്യം രണ്ടും രണ്ട് അവസ്ഥയാണ്. നമുക്ക് വാക്യം യാക്കോബിന്റെ ലേഖനം 1:17 വാക്യം. അപ്പൊ ദൈവത്തിൽ നിന്നും ഇറങ്ങി വരുന്നതെല്ലാം നല്ല ദാനങ്ങൾ മാത്രമേ ഉള്ളൂ. നല്ല ദാനങ്ങളെല്ലാം അവനിൽ നിന്ന് വരുന്നു, അവന് യാതൊരു മാറ്റവും ഉണ്ടാകുന്നില്ല. ഗതിഭേദത്താൽ ആച്ഛാദനം ഉണ്ടാകുന്നില്ലെന്ന് പറഞ്ഞാൽ അവന് ഷാഡോസ് ഉണ്ടാകുന്നില്ല എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. ഞാൻ അതേ അവിടെ നിൽക്കുന്നില്ല, നമ്മുടെ പ്രധാനപ്പെട്ട വാക്യം അതല്ലാത്തതുകൊണ്ട്. ഈ ദൈവത്തിന് യാതൊരു മാറ്റവും ഉണ്ടാകുന്നില്ല. ദൈവത്തിൻ്റെ വലിയ പ്രത്യേകത തന്നെ അവനെ ലോകാരംഭത്തിന് മുമ്പ് മുതൽ അവന് ഉണ്ടായ നാൾ മുതൽ എന്ന് പറയാൻ പറ്റില്ല. ദൈവം അങ്ങനെ ഉള്ള ആളല്ലല്ലോ, ഉണ്ടായ ആളല്ല ദൈവം എന്ന് പറയുന്നത്. അതായത് ആദ്യം മുതൽ അന്ത്യം വരെയും ഒരു മാറ്റവും ഇല്ലാത്തവനാണ്. എല്ലാ നല്ല ദാനവും അവനിൽ നിന്നാണ് പുറപ്പെട്ടു വരുന്നത്. അപ്പം ഈ ദൈവത്തിൽ നിന്നും പുറപ്പെട്ടു വരുന്നത് നല്ലതായതുകൊണ്ട് ഒരിക്കലും ദൈവത്തിൽ നിന്നും രോഗങ്ങൾ പുറപ്പെട്ടു വരുന്നില്ല. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഒരിക്കലും ദൈവത്തിൽ നിന്നും രോഗങ്ങൾ പുറപ്പെട്ടു വരുന്നില്ല. ഇനി നമുക്ക് വെളിപ്പാട് പുസ്തകത്തിൽ ഞാൻ വായിച്ച വാക്കിയോടല്ലോ, നമുക്ക് അതിലേക്ക് ഒന്ന് ജമ്പ് ചെയ്തല്ലോ അതിലേക്ക് പോകാം. പിന്നെ നമുക്ക് വീണ്ടും കണക്ട് ചെയ്തിട്ട് നമുക്ക് ഇടയിൽ ചിന്തിക്കാം. വെളിപ്പാട് പുസ്തകം 21:1 നമ്മൾ വായിക്കുന്നത് പുതിയ ആകാശവും പുതിയ ഭൂമിയെ കുറിച്ചുമാണ്. വെളിപ്പാട് പുസ്തകം 21:1-3 വാക്യങ്ങൾ. ഇതാ മനുഷ്യരോട് കൂടി ദൈവത്തിന്റെ കൂടാരം, വായിച്ചു, അവൻ അവരോട് കൂടെ വസിക്കും, അവർ അവന്റെ ജനമായിരിക്കും, ദൈവം അവരുടെ ദൈവമായിരിക്കും. മതിയാവും. അപ്പൊ പുതിയ ആകാശവും പുതിയ ഭൂമിയെ കുറിച്ചുമാണ് 21 വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്നത്, 21-ാമത്തെ അധ്യായത്തിൽ. ഇനി എന്താണ് പുതിയ ആകാശവും പുതിയ ഭൂമിയും എന്ന് ചോദിച്ചാൽ ഞാൻ അത് വിശദീകരിക്കാൻ എനിക്കിപ്പോൾ സമയം. നമുക്ക് രോഗത്തെ കുറിച്ചാണല്ലോ ചിന്തിക്കുന്നത്, അപ്പം നമ്മൾ മറ്റ് കാര്യങ്ങൾക്ക് പോകുന്നില്ല. നമ്മളിപ്പോൾ വസിക്കുന്ന ഈ ഭൂമി നീങ്ങിപ്പോയതിന് ശേഷം സൃഷ്ടിക്കപ്പെടുന്ന ഒരു പുതിയ ഭൂമിയെ കുറിച്ചാണ് നമ്മൾ പുതിയ ആകാശവും പുതിയ ഭൂമിയും എന്ന് പറയുന്നത്. അതിനെക്കുറിച്ചുതന്നെ വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളുണ്ട്, എങ്ങനെ നീങ്ങിപ്പോകുമെന്നതിനെ കുറിച്ചുള്ള കാഴ്ചപ്പാടുകളുണ്ട്, അതൊക്കെ അവിടെ നിൽക്കട്ടെ. അപ്പം ഇപ്പോൾ നമ്മൾ താമസിക്കുന്ന ഈ ഭൂമിയും ഈ ആകാശവും നീങ്ങിപ്പോയതിന് ശേഷം ദൈവം ഒരു പുതിയ ആകാശവും പുതിയ ഭൂമിയും സൃഷ്ടിക്കും. ഈ പുതിയ ആകാശവും പുതിയ ഭൂമിയെക്കുറിച്ച് വേണം നമ്മൾ പുതിയ യെരുശലേം എന്ന് പറയുന്നത്. പുതിയ യെരുശലേം എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത് കൊണ്ട് ഇപ്പോഴത്തെ യെരുശലേമുമായിട്ട് ഭൂമിശാസ്ത്രപരമായി എന്തെങ്കിലും ബന്ധമുണ്ട് എന്നുള്ളതല്ല, അങ്ങനെ യാതൊരു ബന്ധവുമില്ല ഇപ്പോഴത്തെ യെരുശലേമുമായിട്ട്. ഇത് ദൈവം സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വരുന്ന ഒരു പുതിയ പട്ടണമാണ് പുതിയ യെരുശലേം. അത് പുതിയ ആകാശവും പുതിയ ഭൂമിയുമാണ് പുതിയ യെരുശലേം. ഈ പുതിയ യെരുശലേമിൻ്റെ പ്രത്യേകതയാണ് പറഞ്ഞത്, ദൈവം അവരോട് കൂടെ വസിക്കും. അത് രക്ഷിക്കപ്പെട്ട ദൈവജനത്തോടുകൂടി ദൈവം വസിക്കും. നിങ്ങൾ ശ്രദ്ധയോടെ ബ്രദർ ഒന്നുകൂടെ വായിക്കണം, അത് അവിടെ മുതൽ നിങ്ങൾ ശ്രദ്ധിക്കണം അവിടെ എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്ന്. ദൈവം രക്ഷിക്കപ്പെട്ട ദൈവജനത്തോടു കൂടെ വസിക്കും, ആ അവർ അവൻ്റെ ജനമായിരിക്കും, നമ്മൾ അവൻ്റെ ജനമായിരിക്കും എന്ന് പറഞ്ഞാൽ ദൈവം ഈ രക്ഷിക്കപ്പെട്ട ദൈവജനത്തോടുകൂടി ഒരു രാജാവ് ഒരു രാജ്യത്തിൽ വസിക്കുന്നത് പോലെ വസിക്കും. നമ്മൾ ആ രാജാവിൻ്റെ ജനമായിരിക്കുന്നത് പോലെ നമ്മൾ അവൻ്റെ ജനമായിരിക്കും. അപ്പം ഇവിടെ ഒരു രാജാവ് ഉണ്ടാകുന്നു, ഇവിടെ എന്തുണ്ട്? ഒരു ജനം ഉണ്ടാകുന്നു. അടുത്ത വാക്യങ്ങൾ വായിച്ചാട്ടെ. ഇനി ഇത് മാത്രമല്ല, ദൈവം അവരുടെ ദൈവമായിരിക്കും, അവരോട് കൂടെ ഇരിക്കും. അവർക്കിനി വേറെ ദൈവത്തിൻ്റെ ആവശ്യം ഉണ്ടാകുന്നില്ല, വേറെ ദൈവം ഉണ്ടാകുന്നില്ല. അതൊക്കെ സോഷ്യൽ ബാക്ക്ഗ്രൗണ്ടുകളൊക്കെ ഉണ്ട്, ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. അപ്പം മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. പുതിയ ആകാശവും പുതിയ ഭൂമിയും എന്ന് പറയുന്നത് ഒരു പുതിയ ഒരു രാജാവ് ഈ പുതിയ ഭൂമിയിൽ വന്ന് രക്ഷിക്കപ്പെട്ട ദൈവജനത്തോടുകൂടെ താമസിച്ച് ഈ രക്ഷിക്കപ്പെട്ട ദൈവജനം ഈ രാജാവിൻ്റെ പ്രജകളായിരിക്കുന്ന, ഈ രാജാവ് അവരുടെ ദൈവമായിരിക്കുന്ന ഒരു പ്രത്യേകമായ ജിയോഗ്രഫിക്കൽ ഏരിയ ആണ് പുതിയ ആകാശവും പുതിയ ഭൂമിയും എന്ന് പറയുന്നത്. സാധാരണ നമ്മൾ ഈ മരിച്ചവർ പിന്നീട് എന്ത് സംഭവിക്കുന്നു എന്ന് ചിന്തിക്കുമ്പോഴും നമ്മളൊക്കെ സ്വർഗത്തിൽ പോകുന്നു എന്ന് ചിന്തിക്കുമ്പോഴൊക്കെ നമ്മളെ കുറിച്ചൊക്കെ ഒരു വെളുത്ത ആത്മാ പോലെ വരച്ച് രണ്ട് ചിറകുമൊക്കെ വെച്ച് നമ്മളിങ്ങനെ പറന്നു പോകുന്നതായിട്ടാണ് സാധാരണ നമ്മൾ പടങ്ങളിലൊക്കെ വായിക്കുന്നത്, അങ്ങനെയാണ്. അതുകൊണ്ട് ഈ സ്വർഗമെന്ന് പറഞ്ഞാൽ പോലും ഇങ്ങനെയൊക്കെ ഉള്ള എന്തോ ഒരു സ്ഥലമാണ് എന്നാണ് നമ്മളെക്കുറിച്ച് ചിന്ത എന്നത്. അങ്ങനെയല്ല, പുതിയ ആകാശവും പുതിയ ഭൂമിയും അവിടെയാണ് നമ്മൾ താമസിക്കാൻ പോകുന്നത്. ഞാൻ ആ വിഷയമല്ലല്ലോ നമ്മളിപ്പോൾ ചിന്തിക്കുന്നത്. അവിടെയാണ് നമ്മൾ നിത്യമായി താമസിക്കുവാൻ പോകുന്നത്, പുതിയ ആകാശവും പുതിയ ഭൂമിയിലുമാണ്. ഈ പുതിയ ആകാശവും പുതിയ ഭൂമിയും ഒരു എക്സാക്ട്ലി ഒരു ജിയോഗ്രഫിക്കൽ ഏരിയ ആണ്. ജിയോഗ്രഫിക്കൽ ഏരിയ എന്ന് പറഞ്ഞാൽ ഞാനതിനെ ഈ ഭൂമി ശാസ്ത്രപരമായ ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ ഭൂമിയുമായിട്ട് ബന്ധപ്പെടുത്തുകളേ, നിങ്ങൾ മാത്രമല്ല ഞാനും അങ്ങനെ ബന്ധപ്പെടുത്തും. കാരണം അങ്ങനെയാണ് നമ്മൾ ചിന്തിക്കുന്നത്, നമുക്കങ്ങനെ ചിന്തിക്കാൻ കഴിയത്തുള്ളൂ. ഈ ഭൂമിയുമായിട്ടാണ് ബന്ധമുണ്ടെന്നല്ല ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. ഇറ്റ് ഇസ് എ ജിയോഗ്രഫിക്കൽ ഏരിയ, അതൊരു യഥാർത്ഥമായ പ്രദേശമാണ്. ഒരു പുകയോ ഒരു ആവിയോ അല്ലെങ്കിൽ ഒരു സ്വപ്നമോ ഒരു വിചാരമോ ഒന്നുമല്ലത്, ഒന്നുമല്ല. നമ്മളവിടെ കൃത്യമായിട്ടും താമസിക്കാനായിട്ട് പോകുന്ന, അവിടെ വീതികളുള്ള, താമസിക്കാനിടങ്ങളുള്ള ഒരു കൃത്യമായ സ്ഥലം തന്നെയാണ് പുതിയ ആകാശവും പുതിയ ഭൂമിയും. ഇവിടെ ഒരു രാജാവുണ്ടാകും, ആ രാജ്യത്ത് ജനങ്ങളുണ്ടാകും, ആ ജനങ്ങൾക്ക് ഒരു ദൈവവും ഉണ്ടാകും. ഇതിനെയാണ് നമ്മൾ ദൈവരാജ്യം എന്ന് വിളിക്കുന്നത്. എത്ര പേർക്ക് മനസ്സിലായി? എത്ര പേരെ അവിടെ വരെ ഫോളോ ചെയ്തു? ഇതിനെയാണ് നമ്മൾ ദൈവരാജ്യം എന്ന് വിളിക്കുക. എന്താണ് ദൈവരാജ്യം? ദൈവരാജ്യം എന്ന് പറഞ്ഞാൽ ദൈവം നമ്മോട് കൂടെ വസിക്കുകയും നമ്മൾ ദൈവത്തോടുകൂടെ വസിക്കുകയും ദൈവം നമ്മുടെ രാജാവായിരിക്കുകയും നമ്മൾ അവൻ്റെ ജനമായിരിക്കുകയും ദൈവം നമ്മുടെ ദൈവമായിരിക്കുകയും ചെയ്യുന്ന അവസ്ഥയാണ് ദൈവരാജ്യം എന്ന് പറയുന്നത്. നിങ്ങൾക്കത് മനസ്സിലാക്കാൻ വിശ്വസിക്കുന്നു. അപ്പൊ ഈ ദൈവരാജ്യം നിത്യമായി സമ്പൂർണമായി എന്നേക്കുമായി സ്ഥാപിക്കപ്പെടുന്നത് ഈ പുതിയ ആകാശത്തിലും പുതിയ ഭൂമിയിലുമാണ്. നിങ്ങൾ എന്നെ ഫോളോ ചെയ്യുന്നുണ്ടോ? കാരണം എനിക്ക് പുതിയ ആകാശവും പുതിയ ഭൂമി അതെങ്ങനെ ഉണ്ടാകുന്നു, അത് വേറെ വിഷയമായതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ട് പോകാത്തത്. നമുക്ക് രോഗസൗഖ്യത്തെ കുറിച്ചാണല്ലോ ചിന്തിക്കേണ്ടത്. ഇതാണ് പുതിയ ആകാശവും പുതിയ ഭൂമിയും. അപ്പം ഇത് ദൈവരാജ്യം സമ്പൂർണമായി നിവർത്തിക്കപ്പെടുന്ന, ഞാൻ പറഞ്ഞ വാക്കിന് ഒരു പ്രാധാന്യമുണ്ട്, ദൈവരാജ്യം സമ്പൂർണമായി നിവർത്തിക്കപ്പെടുന്ന അല്ലെങ്കിൽ പുനഃസ്ഥാപിക്കപ്പെടുന്ന ഒരു അവസ്ഥയാണ് അല്ലെങ്കിൽ ഒരു കാലഘട്ടമാണ്, ഒരു സ്ഥലമാണ്, ഒരു ഏരിയയാണ്. വാട്ട് എവർ വി ക്യാൻ കോൾ ഇറ്റ്, നമ്മൾ നമ്മുടെ കയ്യിലുള്ള വാക്ക് ഉപയോഗിച്ച് അങ്ങനെ വല്ലതും വിശദീകരിച്ചു, ഒരു സ്ഥലമാണ് ദൈവരാജ്യം എന്ന് പറയുന്നത്. അപ്പം ഈ ദൈവരാജ്യത്തിൻ്റെ വലിയൊരു പ്രത്യേകതയുണ്ട്. എന്താണ് ഈ ദൈവരാജ്യത്തിൻ്റെ പ്രത്യേകത? നമുക്ക് നോക്കാം 22-ാമത്തെ അധ്യായം. നമ്മളിപ്പോൾ പറഞ്ഞൊക്കെ ദൈവരാജ്യത്തിൻ്റെ പ്രത്യേകതയാണ്. ഇനി 22-ാമത്തെ അധ്യായത്തിൻ്റെ 1-3 വാക്യങ്ങൾ. ഒന്ന്, ഈ ദൈവരാജ്യത്തിൽ വീഥിയുടെ നടുവിൽ ദൈവത്തിൻ്റെയും കുഞ്ഞാടിൻ്റെയും സിംഹാസനത്തിൽ നിന്നും പുറപ്പെടുന്ന ഒരു ജീവജല നദിയുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചോ ആ വാക്യം, എന്തൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി? ഒന്ന്, ഈ ദൈവരാജ്യത്തിൽ എന്തുണ്ട്? ഒരു ജീവജല നദിയുണ്ട്. ആ പേര് പറഞ്ഞു പറഞ്ഞാൽ ജീവൻ നൽകാൻ കഴിയുന്ന ഒരു നദിയാണ്. ഇനി എവിടുന്നാണ് ഇത് പുറപ്പെട്ടു വരുന്നത്? ദൈവത്തിൻ്റെയും കുഞ്ഞാടിൻ്റെയും സിംഹാസനത്തിൽ നിന്നും പുറപ്പെട്ടു വരുന്ന എന്ന് പറഞ്ഞാൽ ഈ ജീവജല നദിയുടെ സ്രോതസ് എവിടെയാണ്? ദൈവത്തിൻ്റെയും കുഞ്ഞാടിൻ്റെയും സിംഹാസനം, അല്ലെങ്കിൽ ദൈവവും കുഞ്ഞാടുമാണ് ഇതിൻ്റെ സ്രോതസ്. അപ്പൊ ഇതെവിടെ നിന്നാണ് പുറപ്പെട്ടു വരുന്നത്? ജീവജല നദി ദൈവത്തിൽ നിന്നും കുഞ്ഞാടിൽ നിന്നും പുറപ്പെട്ടു വരുന്നു. ഈ ജീവജല നദിയുടെ പ്രത്യേകത, അതിന് ജീവൻ നൽകാൻ കഴിയും. അപ്പൊ എവിടെ നിന്നാണ് ജീവൻ വരുന്നത്? ദൈവത്തിൻ്റെയും കുഞ്ഞാടിൽ നിന്നുമാണ് ജീവൻ വരുന്നത്. അങ്ങനെ ജീവനുള്ള ജീവജല നദി ഉണ്ട്. അതിൻ്റെ ഇക്കരയിലും അക്കരയിലും ജീവവൃക്ഷമുണ്ട്. നമുക്ക് ഈ ജീവവൃക്ഷം വേറൊരു സ്ഥലത്ത് കാണാൻ പറ്റും. നമുക്ക് ഇത് കഴിയുമ്പോൾ നമുക്ക് ആ സ്ഥലത്തേക്ക് പോകാം. അതിൻ്റെ ഇക്കരയും അക്കരയും ഒരു ജീവവൃക്ഷമുണ്ട്. വൃക്ഷത്തിൻ്റെ ഇല ജാതികളുടെ രോഗശാന്തിക്ക് ഉതകുന്നു. അവിടെ ജാതികൾ എന്ന് പറയുന്നത്, അവിടെ ജാതികൾ, നമ്മളിപ്പോൾ ജാതികൾ എന്ന് വിളിക്കുന്നതിനെ കുറിച്ചല്ല അവിടെ ജാതികൾ എന്ന് പറയുന്നത്. അവിടെ ജാതികൾ എന്ന് പറഞ്ഞാൽ നേഷൻസ് എന്നർത്ഥം. നേഷൻ എന്ന് പറഞ്ഞാൽ ജനസമൂഹങ്ങൾ എന്നർത്ഥം. ജനസമൂഹങ്ങൾ, രാജ്യങ്ങൾ എന്നുള്ള അർത്ഥമല്ല എന്നുള്ളത്, ജനസമൂഹങ്ങൾ. നമുക്കറിയാം വെള്ള സിംഹാസനത്തിൽ നമ്മുടെ കർത്താവ് ന്യായം വിധിക്കുവാനായിട്ട് അടിക്കുമ്പോൾ ഈ ലോകത്തിലുള്ള സകല ഗോത്രങ്ങളും ജാതികളും ഭാഷകളും വംശക്കാരുമായിട്ടുള്ള സകലിൽ നിന്നുമുള്ള ആബാലവൃദ്ധം ജനങ്ങൾ അവിടെ നിൽക്കുന്നതായി നമ്മൾ കാണുന്നുണ്ട്. അവ രക്ഷിക്കപ്പെട്ട ജനമല്ല, നോട്ട് ഇൻ ദ സെൻസ്. രക്ഷിക്കപ്പെട്ട ജനം എന്ന് പറയുന്നതും ഇതുപോലെ തന്നെയാണ്. സകല ഭാഷകളിൽ നിന്നും ഗോത്രങ്ങളിൽ നിന്നും വംശങ്ങളിൽ നിന്നും ഭാഷക്കാരിൽ നിന്നും രൂപങ്ങളിൽ നിന്നും ഭാവങ്ങളും ഒക്കെയുള്ള സകലവിധ മനുഷ്യരും, ജാതികൾ ജനസമൂഹങ്ങൾ, നേഷൻസ് ജലസമൂഹങ്ങൾ. അപ്പൊ ഈ ജീവജലത്തിൻ്റെ, ജീവനദിയുടെ അക്കരയും ഇക്കരയും നിൽക്കുന്ന ജീവവൃക്ഷത്തിൻ്റെ ഫലം അത് ഭക്ഷിച്ചാൽ ഈ സകല ജാതികൾക്കും സകല ജനസമൂഹത്തിനും അവർക്ക് എന്ത് ലഭിക്കുമെന്നാണ്? നമുക്ക് സിമ്പിളി പറഞ്ഞാൽ അവർക്ക് ജീവൻ ലഭിക്കും. പ്രത്യേകിച്ച് അവിടെ എടുത്തു പറഞ്ഞൊരു കാര്യമുണ്ട്, അവർക്ക് രോഗശാന്തിക്ക് അത് ഉതകുന്നു. ഇനി നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ, അവർക്ക് രോഗശാന്തിക്ക് ഉതകുന്നു. ഇവിടെ ഈ ജീവവൃക്ഷത്തിൻ്റെ, ജീവവൃക്ഷം ഇവിടെ സ്ഥിരമായിട്ടുള്ളതാണ്. ഈ ജീവവൃക്ഷം, ഈ വൃക്ഷം ഇടയ്ക്കിടയ്ക്ക് വരുന്നതും പോകുന്നതുമല്ല, ഈ ജീവവൃക്ഷം ഇവിടെ സ്ഥിരമായിട്ടുണ്ട്. ഈ ജനങ്ങൾ ഇവിടെ സ്ഥിരമായിട്ടുണ്ട്. അവർ ഈ ജീവനല നദിയുടെ അക്കരയും ഇക്കരയും ഉള്ള ജീവവൃക്ഷത്തിൻ്റെ ഫലം അവർ ഭക്ഷിക്കുന്നുണ്ട്. അങ്ങനെ ഭക്ഷിക്കുന്നവരെ സംബന്ധിച്ചോളം അവരുടെ ഏറ്റവും വലിയ പ്രത്യേകത അവർക്ക് രോഗം ഉണ്ടാകുന്നില്ല എന്നതാണ്. രോഗം ഉണ്ടായിട്ട് സൗഖ്യം വന്നെന്നുള്ളതല്ല, അവർക്ക് രോഗം ഉണ്ടാകുന്നില്ല. കാരണം ഇത് ജീവവൃക്ഷത്തിൻ്റെ ഫലമാണ് അവർ ഭക്ഷിക്കുന്നത്, അതുകൊണ്ട് അവർക്ക് രോഗം ഉണ്ടാകുന്നത് ഇല്ല. വാക്യം വെളിപ്പാട് പുസ്തകം 21:4-5 വാക്യങ്യങ്ങൾ. അവനവരെ കണ്ണിൽ നിന്നും കണ്ണുനീരെല്ലാം തുടച്ച്, അത് ഇതുവരെയുള്ള കണ്ണുനീരാണ്, അതുവരെയുള്ള കണ്ണുനീരാണ്, അതെല്ലാം തുടച്ചു കളയും. ഇനി മരണം, നിങ്ങൾ ചേർത്ത, ഇനി മരണം ഉണ്ടാകുകയില്ല. പിന്നെ ഇനി ദുഃഖവും മുറവിളിയും കഷ്ടതയും ഇല്ല. ആരെയും അവിടെ ആശ്വസിപ്പിക്കാൻ പോകണ്ട, കഷ്ടപ്പെടുന്നവരെ ആശ്വസിപ്പിക്കാനായിട്ട് അവിടെ പോകേണ്ട കാര്യമില്ല. കാരണം എന്താണ്? അതിനി ഉണ്ടാകുകയില്ല. ദുഃഖമില്ല, മുറവിളിയില്ല, കഷ്ടതയില്ല. ഇതൊക്കെ പറയുമ്പോഴേ ഇതെല്ലാം റെപ്രസെൻറ്റേറ്റീവാണ്. എന്താ റെപ്രസെൻറ്റേറ്റീവ് എന്ന് പറഞ്ഞാൽ? റെപ്രസെൻറ്റേറ്റീവ് പറഞ്ഞാൽ ലിസ്റ്റ് ഇങ്ങനെ നീണ്ടു കിടക്കുകയാണ്, അതിൽ ഒന്നോ രണ്ടോ കാര്യങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ എന്നർത്ഥം. ഗോഡ്, ഇങ്ങനെ ലിസ്റ്റ് എന്തൊക്കെ ഉണ്ടാകുകയില്ല? മരണം ഉണ്ടാകുകയില്ല, ദുഃഖമുണ്ടാകുകയില്ല, കണ്ണുനീരുണ്ടാകുകയില്ല, കഷ്ടത ഉണ്ടാകുകയില്ല. പിന്നെ നിങ്ങൾ അങ്ങോട്ട് ചേർത്തോ, മുറവിളി ഉണ്ടാകത്തില്ല, അപകടം ഉണ്ടാകത്തില്ല, മുറിവുണ്ടാകത്തില്ല, ഇല്ലേ? ഫാസ്റ്റ് പറഞ്ഞതിനോട് ആവശ്യമില്ലാത്ത ഫിയർ, അതുണ്ടാകത്തില്ല. സാമ്പത്തിക തകർച്ച ഉണ്ടാകത്തില്ല, കടഭാരം ഉണ്ടാകത്തില്ല. ചേർത്തോ, താവോട്ട് ചേർത്തോ, നിങ്ങളെ താവോട്ട് ചേർത്തോ, അവിടെ എന്തുണ്ടാകത്തില്ല? രോഗം ഉണ്ടാകുകയില്ല. അപ്പൊ ഇങ്ങനെ പറയുന്നതിന് നമ്മൾ എന്ത് പറയുന്നത്? റെപ്രസെൻറ്റേറ്റീവ് ആണെന്ന് പറയുന്നത്. ആ മൂന്നോ നാലോ രണ്ടോ മൂന്നോ കാര്യങ്ങൾ പറയുന്നത് ഒരു വലിയ ലിസ്റ്റിൻ്റെ റെപ്രസെൻറ്റേറ്റീവ് ആണ്. അവിടെ ഇനിയും ഇത്തരം ഒരു കാര്യവും ഉണ്ടാകത്തില്ല, അവിടെ ഇനി രോഗം ഉണ്ടാകുകയേ ഇല്ല. അതുകൊണ്ട് രോഗം വന്നിട്ട് നമ്മുടെ കർത്താവേ എന്നെ സൗഖ്യമാക്കണമേ എന്ന് പറയേണ്ട ആവശ്യം അവിടെ ഉണ്ടാകുന്നില്ല. രോഗം വന്നു കഴിയുമ്പോൾ സൗഖ്യമാകണമല്ലോ എന്ന് വിചാരിച്ച് ജീവവൃക്ഷത്തിൻ്റെ ഫലം കഴിക്കേണ്ട ആവശ്യം ഉണ്ടാകുന്നില്ല, രോഗമേ ഉണ്ടാകുന്നില്ല. കാരണം നിങ്ങൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? ജീവവൃക്ഷത്തിൻ്റെ ഫലം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ജീവവൃക്ഷം എവിടെ നിന്നുണ്ടായതാണ്? ജീവനദിയുടെ കരയിൽ വളർന്നതാണ്. ജീവജലനദി എവിടെ നിന്നുണ്ടായതാണ്? പിതാവിൻ്റെയും പുത്രൻ്റെയും സിംഹാസനത്തിൽ നിന്നും പുറപ്പെട്ടു വരുന്നതാണ്. അതാണ് അതിൻ്റെ സ്രോതസ് എന്ന് പറയുന്നത്. അവിടെ ആയിരിക്കുന്ന ദൈവരാജ്യത്തിലായിരിക്കുന്ന ദൈവജനത്തിന് ആർക്കും രോഗം ഉണ്ടാകുന്നതേ ഇല്ല. അപ്പം ദൈവരാജ്യത്തിൻ്റെ സമ്പൂർണത, ഞാൻ ആ വാക്ക് വീണ്ടും വീണ്ടും ഉപയോഗിക്കുകയാണ്, അത് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് എന്താണ് ഈ സമ്പൂർണത എന്നൊക്കെ പറയുന്നത് എന്താണെന്ന് മനസ്സിലാവും. ദൈവരാജ്യത്തിൻ്റെ സമ്പൂർണത പുതിയ യെരുശലേമിലാണ് സംഭവിക്കുന്നത്. പുതിയ യെരുശലേമിൽ എന്ന് പറയുന്നത് പുതിയ ആകാശവും പുതിയ ഭൂമിയുമാണ്. അത് അവസാനമായി സംഭവിക്കുന്നതാണ്. അവിടെയാണ് നമ്മുടെ നിത്യത നമ്മൾ ചെലവഴിക്കുക. നമ്മൾക്ക് വേണ്ടി ദൈവം ഒരുക്കുന്ന പുതിയ ആകാശവും പുതിയ ഭൂമിയും ഉണ്ട്. അവിടെ രോഗം എന്നൊന്നുണ്ടാകിയില്ല. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ദൈവിക ആരോഗ്യം എന്ന് വിളിക്കുന്നത്. പ്രൈസലോ, അതിനെയാണ് എന്ത് വിളിക്കുന്നത്? ദൈവിക. നമുക്കിപ്പോൾ രോഗം വരുന്നു. രോഗം വന്നു കഴിയുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുന്നു, ആശുപത്രിയിൽ പോകുന്നു, അങ്ങനെ പല കാര്യങ്ങൾ ചെയ്ത് നമുക്ക് രോഗസൗഖ്യം നമ്മൾ പ്രാപിച്ചെടുക്കുന്നു. അത് രോഗസൗഖ്യമാണ്. നമുക്ക് രോഗം വരാതിരിക്കുന്നു എന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ദൈവിക ആരോഗ്യം എന്ന് വിളിക്കുന്നത്. എത്ര പേർക്ക് മനസ്സിലായി? നിങ്ങൾ ഓരോരുത്തരും ആഗ്രഹിക്കേണ്ടത് അതാണ്. രോഗസൗഖ്യമല്ല, എനിക്ക് ദൈവിക ആരോഗ്യം വേണം. രോഗം വന്നിട്ട് സൗഖ്യമാവുകയല്ല, എനിക്ക് രോഗം വരാതെ കർത്താവിനെ സൂക്ഷിക്കണം. ഇനി ഞാൻ പറഞ്ഞല്ലോ, ഇത് ദൈവരാജ്യത്തിൻ്റെ സമ്പൂർണമായ നിവൃത്തിയായിരുന്നു എന്ന് ഞാൻ പറഞ്ഞു. നമുക്കൊക്കെ ഈ ഭൂമിയിൽ, ഈ ഭൂമിയെ ദൈവം സൃഷ്ടിച്ചത് ഇങ്ങനൊന്നും ഇരിക്കാൻ വേണ്ടി അല്ല. നിങ്ങൾക്കറിയാമല്ലോ, മനോഹരമായ ഒരു സ്ഥലമായിട്ടാണ് ഈ ഭൂമിയെ ദൈവം സൃഷ്ടിച്ചത്. ഇവിടെ നമ്മൾ താമസിക്കുവാൻ വേണ്ടിയാണ് ഭൂമിയെ ദൈവം സൃഷ്ടിച്ചത്. ഇവിടെ മനോഹരമായ ഭൂമിയെ ദൈവം സൃഷ്ടിച്ചിട്ട് വീണ്ടും ഒരു പ്രത്യേകമായ സ്ഥലം വേർതിരിച്ചെടുത്ത് അവിടെയാണ് ആദമിനെ ഹവയെയും ദൈവം ആക്കി വെച്ചത്. അപ്പോൾ ഈ ഏദൻ തോട്ടത്തിൽ ഇവരെ ആക്കി വെച്ചു. യഥാർത്ഥത്തിൽ ദൈവം ഈ ഭൂമിയെ സൃഷ്ടിച്ചത് തന്നെ ദൈവരാജ്യമായിട്ടാണ്. ഈ ഭൂമിയെ ദൈവം സൃഷ്ടിച്ചപ്പോൾ പാപമില്ല. പാപമില്ലാത്തതുകൊണ്ട് ഇവിടെ രോഗങ്ങളില്ല, ഇവിടെ കഷ്ടതയില്ല, ഇവിടെ നിലവിളിയില്ല. ഏദൻ തോട്ടത്തിൽ മാത്രമല്ല, അതിന് വെളിയിലും അതില്ല. വെളിയിലും പാപമില്ല, കഷ്ടതയില്ല, രോഗമില്ല, ഒന്നുമില്ല. ഈ ഭൂമിയെ ദൈവം സൃഷ്ടിച്ചത് തന്നെ ദൈവരാജ്യമായിട്ടാണ്, അല്ലെങ്കിൽ ഈ ഭൂമിയിലെ ദൈവരാജ്യത്തിൻ്റെ ആദ്യത്തെ പ്രത്യക്ഷത, അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ പറഞ്ഞ മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത് ഏദൻ തോട്ടമാണ്. നിങ്ങൾ ഏദൻ തോട്ടത്തിൽ ചിന്തിച്ചു നോക്കിയേ, ആദമിനെ ഹവയും ദൈവം ഇവിടെ സൃഷ്ടിച്ചു. ഞാനീ പറഞ്ഞതുപോലെ വളരെ വിശുദ്ധമായ ഒരു സ്ഥലമായിരുന്നു ഏദൻ തോട്ടം. കഷ്ടതയില്ല, നിലവിളിയില്ല, രോഗങ്ങളില്ല, യാതൊന്നും തന്നെ അവിടെ ഇല്ല. എല്ലാ ദിവസവും ദൈവം അവരെ കാണുവാനായിട്ട് വരും. ദൈവം അവരുടെ രാജാവാണ്, ദൈവം അവരുടെ ദൈവമാണ്. അവരുടെ രാജാവാണ്, ദൈവം അവരുടെ ദൈവമാണ്. എല്ലാ ദിവസവും ദൈവം ഇറങ്ങി വന്ന് അവരോട് സംസാരിക്കും, അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. അവർ പാപം ചെയ്യുന്നില്ല, അവർക്ക് അതിൻ്റെതായ യാതൊരു ഫലവും ഉണ്ടാകുന്നില്ല. അപ്പോൾ ദൈവരാജ്യത്തിൻ്റെ ഒരു ആദ്യത്തെ ഈ ഭൂമിയിലെ മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത് ഏദൻ തോട്ടം ആയിരുന്നു. ഏദനിൽ ഏറ്റവും വലിയ പ്രത്യേകത ഏദൻ തോട്ടത്തിൽ നിത്യജീവൻ ഉണ്ടായിരുന്നു എന്നതാണ്. ഓക്കെ, അവരെ സൃഷ്ടിച്ച് അവരെ ആക്കിയപ്പോൾ ഏദനിൽ എപ്പോഴെങ്കിലും ദൈവ നിത്യജീവൻ ഇല്ലാതെ ആയിട്ടുണ്ടോ? ഒരിക്കൽ പോലും ഇല്ലാതെ ആയിട്ടില്ല. ഏദൻ തോട്ടത്തിൽ എപ്പോഴും നിത്യജീവൻ ഉണ്ടായിരുന്നു. ഒരിക്കൽ പോലും ഏദൻ തോട്ടത്തിൽ നിത്യജീവൻ ഇല്ലാതെ ആയിട്ടില്ല. നിങ്ങളുടെ നോട്ടം കണ്ടിട്ട് വളരെ സ്ട്രേഞ്ച് ആയിട്ടുള്ള കാര്യങ്ങൾ കേൾക്കുന്നുണ്ട്. നിങ്ങൾ കേട്ടുണ്ടോ ഏദൻ തോട്ടത്തിൽ വെച്ച് ആരും മരിച്ചതായിട്ട്? ഒരു മൃഗത്തെ കൊന്നതല്ലാതെ നത്തിങ് ആ ഒരു ഒരു നിത്യജീവനുള്ള സ്ഥലമാണ് ഏദൻ തോട്ടം. വിശുദ്ധമായ സ്ഥലമാണ് ഏദൻ തോട്ടം എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് അവിടെ സംഭവിച്ചതെന്ന് നിങ്ങൾക്കറിയാം. അവർ പാപം ചെയ്തു. ഞാൻ അതിന്റെ വിശദമായിട്ടൊന്നും പറയുന്നില്ല. അവരെ പാപം ചെയ്തു കഴിഞ്ഞപ്പോൾ ദൈവം അവരെ ആ ഭൂമിയിൽ നിന്നും പുറത്താക്കി, ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കി. വായിക്കാം നമുക്ക് 3:17-19 വാക്യങ്ങൾ. 3:17-19 നിന്റെ നിമിത്തം ഭൂമി ശപിക്കപ്പെട്ടിരിക്കുന്നു. ഈ ശപിക്കപ്പെട്ടിരിക്കുന്ന ഏദൻ തോട്ടമല്ല, അതിനപ്പുറം വെളിയിലുള്ള സ്ഥലമാണ്. ഭൂമി ശപിക്കപ്പെട്ടിരിക്കുന്നു, മുള്ളും പറക്കാരെയും അതിൽ നിന്നും മുളയ്ക്കും. നീ പൊടിയാകുന്നു, പൊടിയിൽ തിരികെ ചേരുകയും ചെയ്യും. അപ്പം ഏദൻ തോട്ടത്തിൽ ഇവർ പാപം ചെയ്തു കഴിഞ്ഞപ്പോഴാണ് ഈ ഭൂമിയിൽ ശാപമുണ്ടായത്. അന്നേരം ഏദൻ തോട്ടത്തിൽ ശാപമില്ല, ഏദൻ തോട്ടം വിശുദ്ധമായ സ്ഥലമായി തന്നെ നിലനിൽക്കുകയാണ്. അതുകൊണ്ട് ഇവരെ ഏദൻ തോട്ടത്തിൽ നിന്നും പുറത്താക്കി. ഇനി ഇവർ പുറത്താക്കുമ്പോൾ ദൈവം ഇവരോട് ഒത്തിരി ശാപം, നിങ്ങളുടെ നീ നിമിത്ത ഭൂമി ശവിക്കപ്പെട്ടിരിക്കുന്നു, മുള്ളും പറക്കാരയും ഒക്കെ ഈ ഭൂമിയിൽ നിന്നുണ്ടാകും, അവിടെ നീ ഭൂമിയിൽ അധ്വാനിച്ച് കഷ്ടപ്പെട്ട് വേർപ്പോടെ നീ ആഹാരം കഴിക്കണം എന്നു പറഞ്ഞ ദൈവം ഒത്തിരി ശാപങ്ങൾ, പാപത്തിൻ്റെ ഫലമായ ശാപങ്ങൾ നിന്റെ ജീവിതത്തിൽ ഉണ്ടാകും എന്ന് പറഞ്ഞു. എന്നാൽ അവിടെ വലിയ ലിസ്റ്റില്ല, ശാപത്തിൻ്റെ വലിയൊരു ലിസ്റ്റില്ല. നിങ്ങൾക്ക് ശാപത്തിൻ്റെ ഒരു ലിസ്റ്റ് കാണാൻ പറ്റും. ആവർത്തന പുസ്തകം നമ്മൾ എടുത്താൽ 28:15 വാക്യങ്ങൾ വായിച്ചാൽ ശാപത്തിൻ്റെ വലിയൊരു ലിസ്റ്റ് വായിക്കാൻ പറ്റും. ഒന്ന് രണ്ടെണ്ണം ഒന്ന് വായിക്കാം. ആവർത്തന പുസ്തകം 28:15 ഒന്ന് രണ്ട് എണ്ണം മാത്രം വായിക്കാം. പട്ടണത്തിൽ നീ ശപിക്കപ്പെട്ടിരിക്കും. അത് നോക്കിയ ഉൽപ്പത്തി പുസ്തകത്തിൽ പാപത്തിൻ്റെ വലിയ ശാപത്തിൻ്റെ ലിസ്റ്റില്ല. ആ ശാപത്തിൻ്റെ ലിസ്റ്റ് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ആവർത്തന പുസ്തകം 28:15-63 വരെയും കണ്ടുണ്ടെന്നുള്ളൂ. നാ എനിക്ക് ഒന്ന് ബാക്കിയുള്ളത്, അത്രയും വാക്യം നമ്മൾ വായിക്കുന്നില്ല, ഒരു ഒന്നെണ്ണം വായിക്കുന്നുള്ളൂ. പട്ടണത്തിൽ നീ ശപിക്കപ്പെട്ടിരിക്കും, വയലിൽ നീ ശപിക്കപ്പെട്ടിരിക്കും. ഓ ഓക്കെ, ആ ലിസ്റ്റ് ഇങ്ങനെ അങ്ങനെ അങ്ങനെ അങ്ങോട്ടങ്ങ് പോവുകയാണ്. അപ്പൊ നമുക്കൊരു കാര്യം മനസ്സിലാക്കാണ്ട് പറ്റും, ഈ രോഗം എന്ന് പറയുന്നത് അല്ലെങ്കിൽ രോഗം അല്ലെങ്കിൽ ശാപം എന്നത് ദൈവം സൃഷ്ടിച്ച് ഏദൻ തോട്ടത്തിലോ ഭൂമിയിലോ ആക്കി വെച്ചത് അല്ല. അപ്പോൾ ആരാണ് രോഗത്തെ സൃഷ്ടിച്ചത്? ആരാണ് തിന്മയെ സൃഷ്ടിച്ചത്? ആരാണ് കഷ്ടതയെ സൃഷ്ടിച്ചത്? കഷ്ടതയോ രോഗമോ അല്ലെങ്കിൽ മറ്റ് പ്രയാസങ്ങളോ ദൈവ ശാപങ്ങളോ ദൈവം സൃഷ്ടിച്ചതല്ല. പിന്നെ എന്ത് സംഭവിച്ചാണ് ഇത്? പാപത്തിൻ്റെ ഫലമായി മനുഷ്യരുടെ ജീവിതത്തിൽ ഉണ്ടായതാണ്. ഇറ്റ് ഈസ് നോട്ട് എ ക്രിയേറ്റഡ് തിങ്. അപ്പോൾ കഷ്ടത ആര് സൃഷ്ടിച്ചു എന്ന് ചോദിച്ചാൽ വളരെ വ്യക്തമായി നിങ്ങൾക്ക് പറയണം, ഇറ്റ് ഈസ് നോട്ട് എ ക്രിയേറ്റഡ് തിങ്. അതൊരു ക്രിയേറ്റഡ് തിങ് അല്ല, അതിനെ ആരും സൃഷ്ടിച്ചിട്ടില്ല. അത് ചിലതിൻ്റെ ആബ്സെൻസ് ആണ്, ചിലതിൻ്റെ ആബ്സെൻസ് ആണ്, ചിലതില്ലായ്മയുടെ ഇല്ലായ്മയാണ് ഈ ശാപം എന്ന് പറയുന്നത്. എന്തിൻ്റെ ഇല്ലായ്മയാണ്? ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ ഇല്ലായ്മയാണ്. ദൈവം നിങ്ങളുടെ രാജാവായി ഇരിക്കുന്നില്ല എന്ന അവസ്ഥയാണ് ശാപം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ദൈവരാജ്യത്തിൽ അല്ല നമ്മൾ എന്നതിൻ്റെ ഒരു അടയാളമാണ്, ലക്ഷണമാണ് രോഗങ്ങളും ശാപങ്ങളും എന്ന് പറയുന്നത്. നായിക്കോടെ. അപ്പൊ ഈ ഏദൻ തോട്ടത്തിൻ്റെ ഒരു പ്രത്യേകത ഉണ്ടത്, അവിടെ ഉണ്ടായിരുന്നു ഒരു ജീവവൃക്ഷം. നിങ്ങൾ അത് ഓർക്കുന്നുണ്ടായിരിക്കും, ഞാൻ അന്നേരം പറഞ്ഞു വെളിപ്പാട് പുസ്തകത്തിൽ ജീവവൃക്ഷം ഉണ്ടെന്ന് പറഞ്ഞു. ഏദൻ തോട്ടത്തിനൊരു ജീവവൃക്ഷമുണ്ട്, അതാണ് അവർക്ക് ജീവൻ കൊടുത്തിരുന്ന ജീവവൃക്ഷം. ദൈവം അതുകൊണ്ടൊരു കാര്യം പറഞ്ഞു, ഞാൻ അതുകൊണ്ട് പറഞ്ഞിട്ട് ഞാൻ ഏദൻ തോട്ടം വിടാൻ പോവാണ്. 3:22 അതൊക്കെ ഇപ്പോൾ അവൻ വളരെ സ്പെസിഫിക് ആണ് വേദപുസ്തകം. ഇപ്പോൾ അവൻ കൈനീട്ടി ജീവവൃക്ഷത്തിന്റെ ഫലം കൂടെ പറിച്ചു നിന്ന് എന്നേക്കും ജീവിക്കുവാൻ എന്ന് പറഞ്ഞു. ഇറ്റ് ഈസ് ഇംപോസിബിൾ ടു ലീവ് ആസ് എ കർസ്ഡ് മാൻ ഇൻ ദ ഗാർഡൻ ഓഫ് ഈഡൻ. സിംപിളി ദാറ്റ്. ഞാൻ നേരത്തെ നിങ്ങൾ പറഞ്ഞില്ലേ, ഏദൻ തോട്ടത്തിൽ ഒരിക്കൽ പോലും ശാപം ഉണ്ടായിട്ടില്ല, ഒരിക്കൽ പോലും മരണം ഉണ്ടായിട്ടില്ല, ഒരിക്കൽ പോലും ഏദൻ തോട്ടത്തിൽ പാപം ഉണ്ടാകുന്നില്ല. ഇവർ പാപം ചെയ്തു കഴിഞ്ഞപ്പോൾ ഇവർക്ക് ഇനിയും എന്ത് ചെയ്യാൻ കഴിയത്തില്ല? ഏദൻ തോട്ടത്തിൽ ജീവിക്കാൻ കഴിയത്തില്ല. കാരണം ഏദൻ തോട്ടം ദൈവരാജ്യത്തിൻ്റെ ആദ്യത്തെ പ്രത്യക്ഷതയാണ്, മാനിഫെസ്റ്റേഷനാണ്. എത്ര പേർക്ക് മനസ്സിലായി ഞാൻ ഈ പറഞ്ഞിട്ട് വന്നത്? അപ്പോൾ ഏദൻ തോട്ടം ദൈവരാജ്യത്തിൻ്റെ ആദ്യത്തെ മാനിഫെസ്റ്റേഷനാണ്. ഈ ആദ്യത്തെ മാനിഫെസ്റ്റേഷനകത്ത് പാപമില്ല, അവിടെ രോഗമില്ല, അവിടെ കഷ്ടതയില്ല, അവിടെ നിലവിളിയില്ല. അല്ല, മനുഷ്യൻ പാപം ചെയ്തപ്പോൾ അവൻ്റെ ജീവിതത്തിലേക്ക് കഷ്ടതയുണ്ടായി, രോഗമുണ്ടായി, നിലവിളിയുണ്ടായി. ഇത്തരം അനുഭവങ്ങളുള്ള മനുഷ്യന് ദൈവരാജ്യത്തിൽ താമസിക്കുവാൻ സാധ്യമല്ല. You cannot live in the kingdom of God with the diseases, with all the sufferings and with all those sort of problems. ഇതുമായിട്ട് നിങ്ങൾക്ക് ഒരിക്കലും ദൈവരാജ്യത്തിൽ ജീവിക്കാൻ സാധ്യമല്ല. So God sent them out of the Garden of Eden. Why God sent them out of the Garden of Eden? കാരണം അവരുടെ ജീവിതത്തിൽ കഷ്ടതയായി, ശാപമായി, നിലവിളിയായി. ശവിക്കപ്പെട്ട മനുഷ്യന്, ശവിക്കപ്പെട്ട ഒരു ജീവിക്ക് ജീവിക്കാൻ പറ്റുന്ന സ്ഥലമല്ല ദൈവരാജ്യം എന്ന് പറഞ്ഞത്. അതുകൊണ്ട് ദൈവം മനുഷ്യനെ ഏദൻ തോട്ടത്തിൽ നിന്നും പുറത്താക്കി. എന്നാൽ പുറത്താക്കുന്നതിന് മുമ്പേ ദൈവം അവരോടൊരു കാര്യം പറഞ്ഞു. ഉൽപ്പത്തി 3:15. അപ്പോൾ പുറത്താക്കുന്നതിന് മുമ്പ് ദൈവം ഒരു കാര്യം പറഞ്ഞു, ആദമേ അവയെ ഞങ്ങൾ നിന്നെ എന്നേക്കുമായിട്ട് ഉപേക്ഷിക്കുകയല്ല, നിന്നെ ഞാൻ എന്നേക്കുമായിട്ട് ഉപേക്ഷിക്കുകയല്ല, നിന്നെ ഞാൻ വീണ്ടെടുക്കുന്ന ഒരു ദിവസം ഉണ്ട്. പേസലോ, അപ്പോൾ എന്നേക്കുമായി നിന്നെ എന്നേക്കുമായി നാശത്തിലേക്ക് തള്ളിയിടുകയല്ല, നിന്നെ വീണ്ടെടുക്കുന്ന ഒരു ദിവസമുണ്ട്. ആ ദിവസത്തിൽ നിന്റെ സന്തതി പിശാചിൻ്റെ തലയെ തകർക്കും. എത്ര പേരെൻ്റെ കൂടെ ഉണ്ട്? എത്ര പേരുടെ കൂടെ? ഓക്കെ, ഓൾറൈറ്റ്. അപ്പം മനുഷ്യനെ ഇറക്കിക്കളയതിനു മുമ്പ് ദൈവം പറഞ്ഞു, ഞാൻ നിന്നെ വീണ്ടെടുക്കുന്ന ഒരു ദിവസമുണ്ട്. ആ വീണ്ടെടുക്കുന്ന ദിവസം സ്ത്രീയുടെ സന്തതി പിശാചിൻ്റെ തലയെ തകർത്ത് കളയും. അങ്ങനെ നിന്റെ വീണ്ടെടുപ്പ് വരെ ഒരു നീണ്ട കാലയളവുണ്ട്. ഇപ്പം ഞാൻ നിന്നെ ഇറക്കിവിടുന്ന ദിവസം മുതൽ നിന്റെ വീണ്ടെടുപ്പിൻ്റെ കാലം വരെ ഒരു നീണ്ട കാലഘട്ടമുണ്ട്. ആ നീല കാലഘട്ടത്തിന് ശേഷം ഞാൻ നിന്നെ വീണ്ടെടുത്ത് വീണ്ടും ഞാൻ നിന്നെ ഇവിടെ കൊണ്ടുവരും, ദൈവരാജ്യത്തിലേക്ക് കൊണ്ടുവരും. ഹൈ വിത്ത് മീ. ഞാൻ നിർത്താൻ പോവാണ്, ആ ഒറ്റ പോയിന്റ് പറഞ്ഞിട്ട് ഞാൻ നിർത്തുകയാണ്. അപ്പോൾ വീണ്ടും നിന്നെ ഞാൻ ദൈവരാജ്യത്തിലേക്ക് കൊണ്ടുവരും എന്ന് പറഞ്ഞാൽ നിനക്കിപ്പോൾ നഷ്ടപ്പെട്ടു പോയ ദൈവരാജ്യം ഞാൻ പുനഃസ്ഥാപിച്ച് തരും. നിങ്ങൾ ഉൽപ്പത്തി പുസ്തകത്തിൽ വായിക്കുന്ന ഒരു വാക്യമുണ്ടല്ലോ, ഇവരെ ഏദൻ തോട്ടത്തിൽ നിന്നും പുറത്താക്കിയപ്പോൾ. അപ്പോൾ ദൈവരാജ്യത്തിൽ നിന്ന് പുറത്താക്കുമ്പോൾ, പുറത്താക്കുന്നതിന് മുമ്പേ ദൈവം ചെയ്ത് പുറത്താക്കി കഴിഞ്ഞിട്ട് ദൈവം ചെയ്തൊരു കാര്യമുണ്ട്. അവിടെ രണ്ട് ദൂതന്മാരെ, രണ്ട് കെരൂബുകളെ അവർ വാളുമായിട്ട് നിർത്തി എന്ന് പറഞ്ഞാലർത്ഥം ഏദൻ തോട്ടത്തെ അവൻ ഇല്ലാതെയാക്കിയില്ല, അവൻ ഏദൻ തോട്ടത്തെ അതുപോലെ തന്നെ നിർത്തി. എന്തിനാണ് അവൻ ഏദൻ തോട്ടത്തെ ഇല്ലാതെയാക്കാഞ്ഞത്? ആദമും ഹവ്വയും പാപം ചെയ്തില്ലേ, ഇനി അവർക്കവിടെ താമസിക്കാൻ കഴിയത്തില്ല. വേറെ സൃഷ്ടികളെ ആരെയും ദൈവം സൃഷ്ടിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല. വേറെ മനുഷ്യർക്ക് പകരമായി വേറെ സൃഷ്ടികളെ ആരെങ്കിലും സൃഷ്ടിച്ച് ഏദൻ തോട്ടത്തിലാക്കി നിത്യമായ ജീവൻ കൊടുത്ത് അവിടെ താമസിപ്പിക്കാൻ ദൈവം ഉദ്ദേശിക്കുന്നില്ല. ഇവരെ ഇറക്കിവിടുകയും ചെയ്തു. എന്നിട്ടും ദൈവം ഏദൻ തോട്ടം നശിപ്പിച്ച് കളയാൻ അർത്ഥമെന്ന് പറയുന്നത് ഇവരെ തിരികെ ഈ ദൈവരാജ്യത്തിലേക്ക് അവന് കൊണ്ടുവരണം. ദൈവരാജ്യം പുനഃസ്ഥാപിക്കപ്പെടും. ആ ദൈവരാജ്യത്തിൻ്റെ പുനഃസ്ഥാപനമാണ് നമ്മൾ ഇവിടെ കാണുന്നത്. വെളിപ്പാട് പുസ്തകം 21 നമ്മൾ കാണുന്ന പുതിയ ആകാശവും പുതിയ ഭൂമി. ഞാൻ നിർത്തുകയാണ്. അപ്പോൾ ദൈവരാജ്യത്തിൻ്റെ ഒരു പുനഃസ്ഥാപനം, അതാണ് നമ്മൾ പുതിയ ആകാശത്തിലും പുതിയ ഭൂമിയിലും നമ്മൾ കാണുന്നത്. ആ ദൈവരാജ്യം പുനഃസ്ഥാപിക്കപ്പെടുമ്പോൾ അവിടെ എന്തില്ല? രോഗം എന്നൊന്നേ ഇല്ല. രോഗം എന്നൊന്നേ ഇല്ല. ഒരു കാര്യം കൂടെ പറയാതിരുന്നാൽ, എനിക്ക് സമയമില്ല, പിന്നീട് ഞാൻ വിശദീകരിച്ച് പറയേണ്ടതാണ്, പക്ഷേ സമയമില്ലാത്തതുകൊണ്ട് ഞാനത് ജസ്റ്റ് സൂചിപ്പിച്ചിട്ട് പോവാം. അപ്പോൾ ഇപ്പോൾ നമ്മൾ ആയിരിക്കുന്ന ഈ അവസ്ഥയിലോ? ഇനി അന്ന് മാത്രമേ നമുക്ക് ദൈവിക ആരോഗ്യത്തിലേക്ക് വരാൻ കഴിയത്തുള്ളൂ? അന്ന് മാത്രമേ നമുക്ക് രോഗസൗഖ്യം ഉണ്ടാകും? ഇന്ന് നമുക്ക് രോഗസൗഖ്യം ഉണ്ടാകുന്നില്ലേ? ഇന്ന് നമുക്ക് രോഗസൗഖ്യം ഉണ്ടാകാനുള്ളൊരു കാരണമെന്ന് പറയുന്നത് നമ്മളിപ്പോൾ ആയിരിക്കുന്നത് തന്നെ ദൈവരാജ്യത്തിൻ്റെ ഒരു പ്രത്യക്ഷതയിലാണ്. യേശു ക്രിസ്തു വന്നപ്പോൾ അവൻ കവർന്നഭൂമിയിൽ, ഗലീലയിലെ കവർന്നഭൂമിയിലാണ് അവൻ മിനിസ്ട്രി ആരംഭിക്കുന്നത്. അവൻ മിനിസ്ട്രി ആരംഭിക്കുമ്പോൾ ആദ്യം അവൻ പ്രസംഗിച്ചു പറഞ്ഞത് ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പീൻ. ഓർക്കുന്നുണ്ടോ? യേശു ക്രിസ്തു വന്നപ്പോൾ ആദ്യം പറഞ്ഞത് നിങ്ങളുടെ എല്ലാവരുടെയും പാപങ്ങൾ മോചിക്കപ്പെട്ടിരിക്കുന്നു എന്നല്ല ആദ്യം പറഞ്ഞത്. യേശു ക്രിസ്തു ആദ്യം പറഞ്ഞത് എല്ലാവർക്കും വേണ്ടി ഞാനിതാ മരിക്കാൻ തയ്യാറായി വന്നിരിക്കുന്നു എന്നല്ല യേശുക്രിസ്തു പറഞ്ഞത്. യേശുക്രിസ്തു ആദ്യം പറഞ്ഞത് ദൈവരാജ്യം വന്നിരിക്കുന്നു എന്നാണ്. അതിനർത്ഥം യേശുക്രിസ്തു വന്നപ്പോൾ, ദൈവരാജ്യം വന്നിരിക്കുന്നു എന്ന് പ്രഖ്യാപിച്ചപ്പോൾ തന്നെ ഈ ഭൂമിയിൽ ദൈവരാജ്യത്തിൻ്റെ ഒരു പ്രത്യക്ഷത ഉണ്ടായി. യോഹന്നാൻ സ്നാപകൻ ജയിലിൽ കിടക്കുന്ന സമയത്ത്, ഞാൻ നിർത്തിയ വിഷമിക്കണ്ട കേട്ടോ, യോഹന്നാൻ സ്നാപകൻ ജയിലിൽ കിടക്കുന്ന സമയത്ത് അവൻ്റെ ശിഷ്യന്മാർ ചിലരെ അയച്ചു. അയച്ചിട്ട് ചോദിച്ചു, വരുവാനുള്ള മശിഹ നീ തന്നെയാണോ, ഞങ്ങൾ വേറെ ആൾക്ക് വേണ്ടി കാത്തിരിക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ യേശു ക്രിസ്തുവിന് ഏറ്റവും ബ്രീഫായിട്ടുള്ളൊരു മറുപടി കൊടുക്കായിരുന്നു. ഏറ്റവും ബ്രീഫായിട്ടുള്ള മറുപടി, യേശു ക്രിസ്തു പീലാത്തോസിന്റെ മുന്നിൽ നിൽക്കുമ്പോൾ പീലാത്തോസ് ചോദിച്ചു, നീ യഹൂദന്മാരുടെ രാജാവ് തന്നെയോ? യേശു ഒറ്റ മറുപടി പറഞ്ഞു, അതെ ഞാൻ രാജാവ് തന്നെ. റിമെമ്പറിങ് ഓൾ ദീസ് തിങ്സ് അല്ലേ? ദാറ്റ് ഈസ് എ ബ്രീഫ് റിപ്ലൈ. അതെ ഞാൻ രാജാവ് തന്നെ. വേറെ വിശദീകരണമൊന്നും അതിൻ്റെ അകത്ത് ആവശ്യമില്ല. യോഹന്നാൻ സ്നാപകൻ ചോദിച്ചു, നീയാണോ മശിഹ, അതോ ഞങ്ങൾ വേറെ ആൾക്ക് വേണ്ടി കാത്തിരിക്കണമോ? യേശുവിന് പറയാം, അതെ ഞാൻ തന്നെയാണ്. പക്ഷെ യേശു അങ്ങനെ പറഞ്ഞല്ല. അങ്ങനെയാണോ യേശു പറഞ്ഞത്? അല്ല. യേശു പറഞ്ഞു, നിങ്ങൾ നോക്കേ, കുഷ്ഠരോഗികൾ സൗഖ്യമാകുന്നു, മുടന്തർ നടക്കുന്നു, കാഴ്ചയില്ലാത്തവർക്ക് കാഴ്ച ലഭിക്കുന്നു. ഇത് യോഹന്നാനോട് ചെന്ന് പറ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്, കുഷ്ഠരോഗി സൗഖ്യമാകുന്നു, മുടന്തർ നടക്കുന്നു, കാഴ്ചയില്ലാത്തവർക്ക് കാഴ്ച പ്രാപിക്കുന്നു എന്നുള്ളത് ദൈവരാജ്യം വന്നിരിക്കുന്നു എന്നതിൻ്റെ അടയാളം ആണ്. I think you are able to connect it. അപ്പൊ ഇത് ദൈവരാജ്യം വന്നിരിക്കുന്നു എന്നതിൻ്റെ, എന്തുകൊണ്ടാണ് നമുക്ക് രോഗസൗഖ്യമുള്ളത്? ദൈവരാജ്യം വന്നിരിക്കുന്നു. ദൈവരാജ്യം വന്നിരിക്കുന്നു ഇതിൻ്റെ അടയാളമാണ് നമ്മുടെ ഇടയിൽ രോഗസൗഖ്യം ഉള്ളത്. ഇനി യേശുക്രിസ്തു കാനാവിലെ കല്യാണത്തിന് വെള്ളം വീഞ്ഞാക്കി കഴിഞ്ഞപ്പോൾ ആ കാര്യങ്ങളൊക്കെ വിശദീകരിച്ച് പറഞ്ഞിട്ടും ഏറ്റവും അവസാനം വന്ന് യോഹന്നാൻ അവിടെ പറയുന്നൊരു വാചകമുണ്ട്. നിങ്ങൾക്ക് ഓർമ്മയുണ്ട വാചകം എന്താണെന്ന്? ഇത് അടയാളങ്ങളുടെ ആരംഭമായി എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? എന്തിൻ്റെ അടയാളങ്ങളുടെ ആരംഭമായി എന്നാണ് അർത്ഥം? ദൈവരാജ്യം വന്നിരിക്കുന്നു എന്നതിൻ്റെ അടയാളം. പൗലോസ് പറയുന്നൊരു വാചകമുണ്ടല്ലോ, യഹൂദന്മാർ അടയാളം അന്വേഷിക്കുന്നു, യവനന്മാർ ജ്ഞാനം അന്വേഷിക്കുന്നു. യഹൂദന്മാർ നോക്കുന്നത് ദൈവരാജ്യം വന്നിരിക്കുന്നു എന്നതിൻ്റെ അടയാളങ്ങളാണ് അന്വേഷിക്കുന്നത്. യോഹന്നാൻ പറയുകയാണ്, യേശുക്രിസ്തു ദൈവരാജ്യം വന്നിരിക്കുന്നു എന്നതിൻ്റെ അടയാളങ്ങൾ ഉണ്ടായിരുന്നു അവൻ്റെ ശുശ്രൂഷയിൽ. അതിൻ്റെ ആരംഭമാണ്, അടയാളങ്ങളുടെ ആരംഭമാണ്, ദൈവരാജ്യം വന്നിരിക്കുന്നു എന്നതിൻ്റെ അടയാളങ്ങളുടെ ആരംഭമാണ് കാനാവിലെ കല്യാണത്തിന് വെള്ളം വീഞ്ഞായി എന്ന് പറയുന്നത്. എന്നാൽ യേശുക്രിസ്തു വന്ന് ദൈവരാജ്യം വന്നിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ദൈവരാജ്യത്തിൻ്റെ ഒരു പ്രത്യക്ഷത ഉണ്ടായി. അന്ന് മുതൽ ദൈവരാജ്യം എവിടെയുണ്ടോ അവിടെയെല്ലാം എന്തുണ്ട്? അവിടെയെല്ലാം രോഗസൗഖ്യം ഉണ്ട്. ദൈവരാജ്യം എവിടെയുണ്ടോ അവിടെയെല്ലാം ദൈവിക ആരോഗ്യമുണ്ട്. ദൈവിക രോഗസൗഖ്യം മാത്രമല്ല, ദൈവിക ആരോഗ്യം അവിടെ ഉണ്ട്. ഒരുപടി ഉയർന്ന് നിങ്ങൾ ചിന്തിക്കൂ, രോഗസൗഖ്യത്തെക്കുറിച്ച് ചിന്തിക്കാതെ ഒരുപടി ഉയർന്ന് ചിന്തിക്കൂ. അവിടെയെല്ലാം എന്തുണ്ട്? ദൈവിക ആരോഗ്യമുണ്ട് അവിടെയെല്ലാം. അവിടെ രോഗം ഉണ്ടാകുകയേ ഇല്ല, കാരണം ദൈവരാജ്യം വന്നിരിക്കുന്നു. ഒറ്റ വാക്യം കൂടെ നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുവന്നിട്ട് ഞാൻ ഇരിക്കാൻ പോണം. ഒറ്റ വാക്യം കൂടെ കർത്താവ് പറഞ്ഞു, രണ്ടോ മൂന്നോ പേർ എവിടെ കൂടിയാലും അവർ മധ്യത്തിൽ ഞാനുണ്ട്. നിങ്ങൾ ഈ ഭൂമിയിൽ കിട്ടുന്നതെല്ലാം കെട്ടപ്പെട്ടിരിക്കും, അഴിക്കുന്നതെല്ലാം. റോമൻ സാമ്രാജ്യത്തിലൊരു നിയമം ഉണ്ടായിരുന്നു, വളരെ വിശാലമായ റോമൻ സാമ്രാജ്യം, ഇറാൻ മുതൽ ഇംഗ്ലണ്ട് വരെ വിശാലമായി കിടക്കുന്ന റോമൻ സാമ്രാജ്യം. സാമ്രാജ്യത്തിൻ്റെ ചക്രവർത്തിക്ക് പോലും എവിടൊക്കെയാണ് ദേശമെന്ന് അറിഞ്ഞുകൂടാത്ത വണ്ണം വിശാലമായ റോമൻ സാമ്രാജ്യം. ഈ റോമൻ സാമ്രാജ്യത്തിലെ പ്രധാനപ്പെട്ട എല്ലാ പട്ടണങ്ങളിലും അവരൊരു വലിയ, നമ്മൾ പറഞ്ഞ പാരീഷ് ഹാൾ പോലത്തെ ഒരു വലിയ ഹാള് അവർ പണിഞ്ഞിട്ടിട്ടുണ്ട്. ഇപ്പോഴും അതിൻ്റെ അവശിഷ്ടങ്ങൾ പല പട്ടണങ്ങളിലുമുണ്ട്. ഈ പാരിഷ് ഹാളിൽ അല്ലെങ്കിൽ വലിയ ഹാളിൽ വന്നിരുന്നിട്ട് രണ്ട് റോമൻ പ്രഭുക്കന്മാർ ആ ഹാളിൽ വന്നിരുന്നിട്ട് ആ സ്ഥലത്തെക്കുറിച്ചുള്ള ഒരു കാര്യം തീരുമാനിച്ച് അവർ ഉറക്കെ പ്രഖ്യാപിച്ചാൽ അത് റോമൻ സാമ്രാജ്യത്തിൻ്റെ നിയമമായി മാറും. You got it? ആ റോമൻ സാമ്രാജ്യത്തിൻ്റെ നിയമമാണ്. അവർ വിവിധ സ്ഥലങ്ങളിൽ പണിഞ്ഞിരിക്കുന്ന പ്രത്യേകമായ ഇത്ര ഹാളുകൾ അവരെ പാർലമെൻ്റ് പോലെ പണിഞ്ഞിരിക്കുന്ന ഓരോ പ്രദേശത്തും പണിഞ്ഞിരിക്കുന്നതാണ്. അതിന് പല ആവശ്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കാറുണ്ട്. ഞാൻ അതിലോട്ടൊന്നും പോകുന്നില്ല. രണ്ട് റോമൻ പ്രഭുക്കന്മാർ വരുന്ന ഒരുമിച്ച് കൂടിയിരുന്നിട്ട് ആ പ്രദേശവുമായി ബന്ധപ്പെട്ട ഒരു കാര്യം ചർച്ച ചെയ്യുമ്പോൾ റോമൻ സാമ്രാജ്യത്തിൻ്റെ നിയമമനുസരിച്ച് റോമൻ ചക്രവർത്തിയുടെ സാന്നിധ്യം അവിടെ ഉണ്ട്. റോമൻ ചക്രവർത്തിയുടെ സാന്നിധ്യം ഉണ്ട് എന്നുണ്ടെങ്കിൽ ഈ രണ്ടു പേർ കൂടി ഒരുമിച്ച് ആലോചിച്ച് തീരുമാനിച്ച് അവർ ഉറക്കെ പ്രഖ്യാപിക്കുന്ന കാര്യം റോമൻ സാമ്രാജ്യത്തിൻ്റെ നിയമമായിട്ട് മാറും. കർത്താവ് പറഞ്ഞു രണ്ടോ മൂന്നോ പേർ ഒരുമിച്ച് കൂടിയിരുന്ന് ആലോചിച്ച് വേറെ രണ്ടോ മൂന്നോ പേരല്ല, യേശുവിൻ്റെ നാമത്തിൽ കൂടുന്ന ദൈവരാജ്യത്തിൻ്റെ അംഗങ്ങളായിരിക്കുന്ന ദൈവജനമായിരിക്കുന്ന രണ്ട് പേർ. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ ദൈവജനമാണോ? ദൈവരാജ്യത്തിൻ്റെ ഭാഗമാണോ? ദൈവരാജ്യത്തിൻ്റെ അംഗമാണോ? രണ്ട് പേർ ഒരുമിച്ച് കൂടി വന്നിരുന്ന് ആലോചിച്ചിട്ട് പറയുകയാണ്, ഈ രോഗി സൗഖ്യമാകട്ടെ എന്ന് പറഞ്ഞാൽ അത് രാജാവിൻ്റെ കൽപ്പനയായിട്ട് മാറും, അത് ചക്രവർത്തിയുടെ കൽപ്പനയായിട്ട് മാറും, ആ രോഗി സൗഖ്യമാകും. കാരണം ദൈവരാജ്യം എവിടെയുണ്ടോ അവിടെ ദൈവിക ആരോഗ്യമുണ്ട്, ദൈവരാജ്യം എവിടെയുണ്ടോ അവിടെ സൗഖ്യവും ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. നമുക്ക് ബാക്കിയുള്ള ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം മറ്റൊരവസരത്തിൽ നമുക്ക് ചിന്തിക്കാം. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കും.